ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാ, എന്നും എൻ ദൈവത്തിൻ്റെതാ. ദൈവം എന്തു ചെയ്താലും എപ്പോൾ ചെയ്താലും ദോഷമായൊന്നും ചെയ്യുകയില്ല, എല്ലാം നന്മയ്ക്കായി മാത്രം മാറ്റിയിടുന്നേ, എല്ലാം നന്മയ്ക്കായി മാറ്റിയിടുന്ന ഞങ്ങളെ സൃഷ്ടിച്ചു, ഭൂമിയിൽ ജനിപ്പിച്ച് പരിപാലിച്ച് ഞങ്ങളിൽ ജീവിച്ച് ഞങ്ങളിലൂടെ വെളിപ്പെടുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കുറവുകളുടെ കൂമ്പാരമായ, അവിശ്വസ്തതകളുടെ കൂമ്പാരമായ ഞങ്ങളെ പണിതെടുത്ത് അങ്ങയുടെ ഓമനപുത്രനായ ക്രിസ്തുവോട് തുല്യമാക്കുന്ന, ക്രിസ്താനുരൂപമാക്കുന്ന അങ്ങയുടെ പദ്ധതിക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങക്ക് സ്തോത്രം ചെയ്യും. നല്ല പിതാവേ, അങ്ങ് ഞങ്ങളെ ഒരു ജാതിക്കാരനും സംഘടനക്കാരനും മതക്കാരനും ഡിനോമിനേഷൻകാരനും ഗ്രൂപ്പുകാരനും ആക്കാതെ അങ്ങയുടെ പുത്രന്മാരാക്കി മാറ്റുന്നതിനായി നന്ദിയോടെ എന്ന് അങ്ങ് ഞങ്ങളോട് എന്ത് പറയാൻ ആഗ്രഹിക്കുന്നുവോ അത് കേൾക്കുവാനും ഭൂമിയിലേക്ക് വെളിപ്പെടുത്തുവാനും അങ്ങ് തന്ന ശരീരം ഉപയോഗിച്ച് അങ്ങ് ആഗ്രഹിക്കുന്നവർ വെളിപ്പെടുത്തുവാനും ഇതാ അടിയനെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ അങ്ങ് തുറന്നു തരയണമേ. ഈ ചെറു ജീവിതം എന്തിനെന്നുള്ള ബോധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരയണമേ. കൂടെ ഇരിക്കാതെ സ്തോത്രം യേശു ക്രിസ്തുവൻ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ക്രിസ്തുയേശു നാമത്തിൽ പരസ്പരം കാണുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയതയ്ക്കായി നന്ദി പറയുകയാണ്. നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വിഷയം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ടേൺ ടുവേഴ്സ് ഇന്നർ ചർച്ച്. മറന്നുപോകരുതേ. സാധാരണ ഒരു ചർച്ച് പ്രസംഗം പോലെ ഇത് കേട്ടിരുന്ന് അവസാനിച്ചു പോകരുത്. ഇത് നമ്മൾ ഓരോരുത്തരെയും കൺസ്ട്രക്ട് ചെയ്യുന്നതാ, പണിതെടുക്കുന്നതാ, ആത്മമണ്ഡലത്തിൽ പണിതെടുക്കുന്നത്. നമ്മുടെ അകത്തെ ദേവാലയം പണിയുക. നമുക്ക് മനുഷ്യരായ നമ്മൾ ജഡത്തിൽ കുടുങ്ങിപ്പോയത് കൊണ്ട് ജഡതലത്തിലെ ദേവാലയത്തെ കുറിച്ചാണ് നമ്മുടെ മനസ്സിലാവുകയുള്ളൂ, നമുക്ക് മനസ്സിലാകുകയുള്ളൂ. കല്ലുകൊണ്ട്, ഇഷ്ടിക കൊണ്ട്, കരിങ്കല്ല് കൊണ്ട് ഒക്കെ പണിയുന്ന ആലയം, അത് ശരീരത്തിന്റെ പുറത്താണ്. എന്നാൽ ഈ നാളുകളിൽ നമ്മളുടെ ഉള്ളിൽ അദൃശ്യമായ മണ്ഡലത്തിൽ മനുഷ്യനല്ല, ദൈവത്തിന്റെ ആത്മാവാൽ പണിയുന്ന, ശലമോനോ സെറുബ്ബാബേലോ ഹെരോദോ അല്ല, പകരം ദൈവം തന്റെ ആത്മാവാൽ നമ്മുടെ അകത്ത് പണിയുന്ന ദേവാലയം, അതിലേക്ക് തിരിയുവാൻ ദൈവം നമ്മൾ ആവശ്യപ്പെട്ടു. ലോകം ജെറുസലേമിൽ ദേവാലയം പണിയുന്നതിനെ കുറിച്ച്, ശരീരത്തിന്റെ പുറത്ത് ദേവാലയം പണിയുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവം നമ്മളോട് ആജ്ഞാപിക്കും, നിന്റെ ഉള്ളിൽ ദേവാലയം പണിയുന്നതിലേക്ക് നിന്റെ ശ്രദ്ധ തിരിക്കുക. അതിനായി ദൈവത്തിന്റെ ആത്മാവിനെ നിനക്ക് അച്ചാരമായി നൽകിയിട്ടുണ്ട്. ആ ആത്മാവാണ് നിന്റെ അകത്ത് ദേവാലയം പണിയുന്നത്. ഇതിലേക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞു. പക്ഷേ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോകുന്നില്ല എങ്കിൽ അപകടമാണ്. പോകണം. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നമ്മുടെ കീ വാക്യമാണ് എഫേസ്യ ലേഖനം 2:20. പിന്നെ ആദ്യമായിട്ടാണ് ഈ മെനു നിങ്ങൾ കടന്നു വന്നതെങ്കിൽ അത് നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ച് മുന്നോട്ടേക്ക് കടന്നു പോകാം. ദാസൻ ആ വാക്യം ശബ്ദമുയർത്തി വായിക്കുമ്പോൾ വിശദയോടെ കേൾക്കാം.
അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു.
ശ്രദ്ധിച്ചാട്ടെ, നമ്മുടെ പലരുടെയും ചിന്ത രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇനി ഏതെങ്കിലും ചർച്ചിൽ പോയി കയ്യടിച്ച് രണ്ടു മൂന്ന് പാട്ടും പാടി സങ്കീർത്തനവും കേട്ട് ആശീർവാദം പറഞ്ഞ് പോരുക എന്നുള്ളത്. എന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത് അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ യെരുശലേമിൽ ആദ്യമായിട്ട് ദേവാലയം പണിതത് ശലോമോനാണ്. അത് ബാബിലോണിയ രാജാവിനാൽ ഇടിച്ച് നെബൂഖദ്നേസറിനാൽ ഇടിച്ച് താഴെ വീണപ്പോൾ പോയപ്പോ അതിനെ പുതുക്കി പണിത് സെറുബാബേലാണ്. പിന്നെ അതിനെ വീണ്ടും പണിതെടുത്തത് ഹെറോദാവാണ്. അവരൊക്കെ മനുഷ്യരാണ്. എന്നാൽ നമ്മുടെ ഉള്ളിൽ അകത്തെ ദേവാലയം പണിയുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു, കാണുന്ന മനുഷ്യരല്ല കാണാത്ത ദൈവത്തിന്റെ ആത്മാവാണ്. കുഞ്ഞേ, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ബൈബിള് പറയാണ്, ദൈവത്തിന്റെ ആത്മാവിനാൽ ക്രിസ്തുയേശു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ നമ്മുടെ ഉള്ളിൽ ദേവാലയം പണിയുന്നു. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ തിരുനിവാസമാകേണ്ടതിന് വേണ്ടി, ദൈവം നമ്മുടെ ഉള്ളിൽ താമസിക്കാൻ വേണ്ടി. നാം ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ട്, എന്തിനാണ് താമസിക്കുന്നത്? ദൈവത്തിന്റെ വചനം നമ്മളോട് പറഞ്ഞിരിക്കുന്ന സെങ്കുറിഞ്ഞിന് 6:16 പറയാണ്, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് നിങ്ങളിൽ നടക്കും. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് നിങ്ങളിൽ നടകൊള്ളും. അങ്ങനെ ദൈവം നമ്മിലൂടെ ഭൂമിയിൽ നടക്കണം. അപ്പോ ഈ ഒരു വ്യവസ്ഥയിലേക്ക് ഒരു വ്യക്തി വരുമ്പോ ആ വ്യക്തി ദൈവത്തിനായിട്ട് വെളിപ്പെടുകയാണ്, ഫലമായി മാറുകയാണ്. ഈ നമ്മുടെ ജീവിതം നടക്കണം. ഇന്നലത്തെ ബൈബിൾ ക്ലാസ് അതിന് നമ്മൾ കേട്ടു. ഇന്നലെ എന്ന് പറയുമ്പോൾ 25/3/2021 മനുഷ്യപുത്രന്മാരെയും ദൈവപുത്രന്മാരെയും പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചറിയാം, അവനവന് തന്നെ തിരിച്ചറിയാം. മനുഷ്യപുത്രന്മാർ താൻ താങ്ങളുടെ സ്വയത്തിൽ നടക്കുന്നവരാണ്, പക്ഷെ ദൈവപുത്രന്മാർ താൻ താന്റെ സ്വയത്ത് നടക്കുന്നവരല്ല, അവർ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. സുവിശേഷത്തിൽ സംഭവിക്കുന്നത് മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കുവാനുള്ള ദൈവം തരുന്ന അവസരമാണ് സുവിശേഷത്തിൽ സംഭവിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ, നമ്മുടെ ചിന്തയിലെ സുവിശേഷം രോഗം മാറുന്നത്, ക്ഷീണം മാറുന്നത്, ജോലി കിട്ടുന്നതും ഒക്കെയാണ്. അതൊക്കെ ഇതിന്റെ സൈഡിൽ തരുന്ന കൊച്ചു കൊച്ചു ചോക്ലേറ്റുകൾ മാത്രമാണ്. എന്നാൽ സുവിശേഷത്തിന്റെ കാതലായ ഭാഗം യോഹന്നാൻ 1:12 പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അതായത് വിശ്വസിക്കുന്ന മനുഷ്യപുത്രന്മാർക്ക് ദൈവപുത്രന്മാരാകുവാനുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരുടെ ലെവലിലേക്ക് കൊണ്ടുവരുന്നതാണ് സുവിശേഷത്തിന്റെ കാതലായ ഭാഗം. മരണമുള്ളവരെ മരണമില്ലാത്തതിലേക്ക് കൊണ്ടുവരുന്നതാണ് സുവിശേഷത്തിന്റെ കാതലായ ഭാഗം. അപ്പോൾ മനുഷ്യപുത്രന്മാരെ മരണമുള്ളവരെ മരണമില്ലാത്ത ഭാഗത്തെ കൊണ്ടുവരണമെങ്കിൽ ഇവർക്കൊരു യുദ്ധമുണ്ട്, മരണത്തോടൊരു യുദ്ധം. മനുഷ്യപുത്രന്മാർ മരണത്തോടൊരു യുദ്ധം ചെയ്ത് ആണ് അവർ ദൈവപുത്രന്മാരായി മരണമില്ലാത്തവരായി വെളിപ്പെടുന്നത്, വെളിപ്പെടേണ്ടത്. ഹലോ, ഹലോ, മനസ്സിലാവുന്ന മക്കളെ, മനുഷ്യപുത്രന്മാർ മരണമുള്ളവരാണ്, ദൈവപുത്രന്മാർ മരണമില്ലാത്തവരാണ്. സുവിശേഷത്തിന്റെ കാതൽ എന്ന് പറയുന്ന മനുഷ്യപുത്രന്മാരെ മരണമുള്ളവരെ മരണമില്ലാത്ത ദൈവപുത്രന്മാരാക്കി കൊണ്ടുവരികയാണ് സുവിശേഷത്തിന്റെ കാതൽ. അല്ലാണ്ട് മൂന്ന് പാട്ടും പാടി ഒരു സങ്കീർത്തനം വായിച്ച് സ്തോത്രക്കാർ എടുത്ത് ദശാംശത്തെ കുറിച്ച് ഒരു പ്രസംഗം പ്രസംഗിച്ച് അവസാനിപ്പിക്കുന്നതല്ല സുവിശേഷം. സ്പീഷ്യസ് ചേഞ്ച് നടക്കണം, ആള് മാറണം, മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരാകണം. അതിന് വലിയ ഫലമുണ്ട്, വലിയ വലിയ ഫലമുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. ഇത് മനസ്സിലാക്കിയാട്ടെ. ഇതുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിൽ പ്രിയ സഹോദരങ്ങളെ ഇതുമായുള്ള ബന്ധത്തിൽ ചില ചിത്രങ്ങളിലൂടെ നിങ്ങൾക്ക് ചില യുദ്ധം കാണിച്ചത്. നമുക്ക് പോരാട്ടമുണ്ട്, നമുക്ക് യുദ്ധമുണ്ട്, നമ്മുടെ ഓരോ നിമിഷവും മരണത്തോടുള്ള പോരാട്ടമാണ് ഈ ഭൂമിയിൽ. നമ്മൾ ശ്വാസം വലിക്കുന്നത് മരണത്തോടുള്ള പോരാട്ടമാണ്. ശ്വാസം വലിച്ചില്ലെങ്കിൽ നമ്മൾ ഇടാ മരിച്ച് താഴെ വീഴും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മരണത്തോടുള്ള പോരാട്ടമാണ്. ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ നമ്മുടെ ശരീരം താഴെ വീഴും. വെള്ളം കുടിക്കുന്നത് മരണത്തോടൊരു പോരാട്ടമാണ്. അപ്പോൾ മരണത്തോട് പോരാടി മരണത്തെ ജയിക്കുന്ന ഒരു തലം മനുഷ്യൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയാം ദൈവത്തിൻ്റെത്. യഹോവ മരണത്തിലുള്ള നീക്കുപോക്ക് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നാം അതിൽ ജീവിക്കണം. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ ഇവിടെ പ്രബോധനത്തിനായി ഡിസ്കസ് ചെയ്ത വചനഭാഗം ഫസ്റ്റ് കൊരിന്ത്യൻ 15-ാം അധ്യായമാണ്. അപ്പോ പ്രബോധനത്തിനായി ഫസ്റ്റ് കൊരിന്ത്യൻ 15-ാം അധ്യായം ഡിസ്കസ് ചെയ്തപ്പോ അതിലൊരു ഭാഗമുണ്ട്, അതിന്റെ 26-ാമത്തെ ഭാഗം വചനം എടുത്തെങ്കിൽ ദിവസം വായിച്ചേ.
ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും, സകലത്തെയും അവന്റെ
കാൽക്കീഴാക്കിയിരിക്കുന്നു. ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകും. ഇത് ആരുടെ കാഴ്ചപ്പാടാ? വചനത്തിന്റെ കാഴ്ചപ്പാട്. എന്നിട്ട് ഞാൻ ഇവിടെ ചോദിച്ചു, ഒരു ചോദ്യം ചോദിച്ചു, ദൈവം ചോദിപ്പിച്ചതാണ്, ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോ. നിങ്ങളുടെ ജീവിതത്തില് പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരെങ്കിലും മരണത്തെ, അത് അപ്പുറത്തെ വീട്ടിലെ ചാക്കോച്ചനെ, എന്റെ അതേ ബിസിനസ് ചെയ്യുന്ന വേറെ ബെന്നിക്കുട്ടിയെ, എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ എന്നെ തെറിവിളിച്ചു പോയ അയാളെയൊക്കെ ശത്രുവായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് കൂടി ചേർത്ത് പറയാം. അവരോട് ഞാനിത് പറഞ്ഞില്ല. എന്നാൽ നിങ്ങൾ എത്ര പേര് മരണത്തെ ശത്രുവായി കണ്ടു? അവനവനോട് തന്നെ ചോദിച്ചേ, ഇതുവരെയും മരണത്തെ ശത്രുവായി കണ്ടിട്ടുണ്ട്. അമ്മായി അമ്മയെ ശത്രുവായി കണ്ടിട്ടുള്ളവരുണ്ടാകാം, മരുമോളെ ശത്രുവായി കണ്ടിട്ടുള്ളവരുണ്ടാകും, മരുമോനെ ശത്രുവായി കണ്ടിട്ടുണ്ടാകും, ചേട്ടനെയും അനിയനെയും അയൽക്കത്തുകാരനെയും ഒക്കെ ശത്രുവായി കണ്ടിട്ടുള്ളവർ, മരണത്തെ ശത്രുവായി കണ്ടിട്ടുള്ളവര് എത്ര പേരുണ്ട്? അപ്പൊ നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ ചോദിച്ചപ്പോ ഇവിടെ ആരും മരണത്തെ ശത്രുവായി കണ്ടവരില്ല. ഒരു കൊച്ചൻ പറഞ്ഞു, ഞാൻ ശത്രുവായി കണ്ടിട്ടുണ്ട്, അത് അറിഞ്ഞോണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞു കൊടുത്തത്. ഞാനും നേരത്തെയും മരണത്തെ ശത്രുവായി കണ്ടിട്ടേയില്ല. പക്ഷേ ബൈബിള് മരണ ശത്രുവായി കാണും, അതും ഏറ്റവും ഒടുക്കത്തെ ശത്രു. അതിന്റെ അർത്ഥം ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവാണ്. മരണത്തെ ശത്രുവായി കാണുന്നു, ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോണം. മരണത്തെ ശത്രുവായി കാണുന്നു. നമ്മളെന്താ കാണാത്തെ? കാരണം ഈ ബൈബിളിലെ കാഴ്ചപ്പാടല്ല നമുക്ക് കിട്ടിയത് സുവിശേഷത്തിലൂടെ. നമ്മ കഴിഞ്ഞ കാലം കേട്ട സുവിശേഷത്തിലൂടെ നമുക്ക് കിട്ടിയ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ഒരു ഡീവിയേറ്റഡ് ഗോസ്പലിന്റെ ഇരകളായി മാറിക്കിടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ബൈബിളിലെ കാഴ്ചപ്പാട് നമുക്കില്ല, വേറൊരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. ദൈവം എന്ന് പറഞ്ഞാൽ കാണുന്ന കുറെ കാര്യങ്ങളെ നമുക്ക് ജീവിതത്തിൽ നടത്തിത്തരുന്ന ഒരാളെ പോലെ, ഒരു വിഗ്രഹ ദേവനെ പോലെ തന്നെയാണ് നാം നല്ലൊരു പങ്ക് ദൈവത്തെ കാണുന്നത്. മരണത്തെ ശത്രുവായെന്ന് കാണുവാനുള്ള കാഴ്ചപ്പാട് കിട്ടിയിട്ടില്ല. ഇപ്പൊ മനസ്സിലായോ? നമ്മളിലൂടെ കർത്താവ് ആ ചിത്രകഥയിലൂടെ, അല്ലെങ്കിൽ ആനിമേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സംഭവമാണത്. ശരിക്കും ആനിമേറ്റ് ചെയ്യപ്പെട്ടെന്ന് റിലീസ് ചെയ്താൽ കുറെ പേർക്ക് ആ സംഭവം മനസ്സിലാകും. ഞാൻ എന്റെ ജീവിതത്തിൽ അത് പഠിക്കാനൊക്കെ കുറച്ച് നാള് അതിന്റെ പുറകെ ഓടിയത്, പക്ഷെ എല്ലാം ഓവർലോഡ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ വിട്ടിട്ട് പോയ സംഭവം. കാരണം അദൃശ്യ കാര്യങ്ങളെ ആനിമേറ്റ് ചെയ്ത് ജനത്തിന്റെ മുമ്പിൽ എത്തിക്കണം. ഞാനിത് പറയുന്ന സമയത്ത് ആരുടെയെങ്കിലും ഉള്ളിൽ ഈ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ വലിയ പ്രതിഫലം കിട്ടുന്ന സംഭവമാണത്. കാരണം കാണുന്നത് താൽക്കാലികം, കാണാത്ത നിത്യവുമാണ്. ഈ കാണാത്ത കാര്യങ്ങളെ കാണിപ്പിച്ചിട്ട് ജനത്തിന്റെ മുമ്പിൽ കൊടുക്കുമ്പോൾ പലർക്കും അത് മനസ്സിലാകുവാനായിട്ടാണ്. അപ്പൊ മരണത്തോട് യുദ്ധം നടക്കുകയാണ്. ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകണം. ഇതുകൊണ്ടാണ് കഴിഞ്ഞ നാളിലെ ചിത്രങ്ങളിലൂടെ യുദ്ധം നിങ്ങളെ കാണിച്ചത്. ജനിച്ചപ്പോൾ മുതൽ മരണത്തോടുള്ള യുദ്ധമാണ്, പക്ഷേ മരണമേ ജയിക്കും. എന്നാൽ മരണത്തെ ജയിക്കുവാനൊരു സ്ട്രാറ്റജിയുമായിട്ടാണ് ദൈവം തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ക്രിസ്തു വന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ ആരാധിക്കുമ്പോൾ വിടുതൽ തരാനും, നിങ്ങൾ എന്നെ ആരാധിക്കുമ്പോൾ നല്ല വിദ്യാഭ്യാസം തരാനും, നല്ല വിവാഹം തരാനും, നല്ല കുട്ടികളെ തരാനും, സുഖപ്രസവം തരുവാനുമാണ് ദൈവം എന്നെ അയച്ചിരിക്കുന്നത് എന്നല്ല പറഞ്ഞത്. അതൊക്കെ ദൈവത്തിന് തരുന്നതിന് ഒരു വിഷയവും ഇല്ല. പക്ഷെ കർത്താവ് പറഞ്ഞത്, എന്നെ പിതാവ് അയച്ചിരിക്കുകയാണ്, ഞാൻ വന്ന് എന്തിനാണെന്നറിയാമോ? പാരഫ്രേസ് ചെയ്ത് പറയട്ടെ, നീ മരണവുമായി യുദ്ധം നടക്കുകയാണ് നിന്റെ ജീവിതത്തിൽ. പക്ഷെ നിനക്കത് തിരിച്ചറിയാൻ കഴിയാതെ നിന്നെ ബോഷനാക്കി കളഞ്ഞിരിക്കുകയാണ് പിശാജ്, മരണത്തിന്റെ അധികാരിയായ പിശാജ്. അതുകൊണ്ട് മരണത്തെ നിന്നെ ശത്രുവായി നിനക്ക് തോന്നുക പോലുമില്ല, പക്ഷെ നിന്റെ അപ്പന് തോന്നുന്നു. നിന്നെ വിടുവിക്കാൻ എന്നെ അയച്ചിരിക്കുകയാണ്. മരണത്തിന്റെ പരിഹാരം ബാങ്ക് ബാലൻസ് അല്ല, ഡോളർ അല്ല, യൂറോ അല്ല. മരണത്തിന്റെ പരിഹാരം മറ്റുള്ളവർ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, മരണത്തിന്റെ പരിഹാരം ജീവനാണ്. അതുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നത്, എന്റെ പിതാവ് അയച്ചിരിക്കുന്നത് ജീവൻ തരുവാനും അത് സമൃദ്ധിയായി തരുവാനുമാണ്. പക്ഷേ ഈ ബൈബിളിന്റെ കാഴ്ചപ്പാട് നമുക്കുണ്ടോ? നമ്മൾ ഡീവിയേറ്റഡ് ഗോസ്പലിന്റെ ഇരകളായി പോയത് കൊണ്ട്, മറ്റുള്ളവരുടെ കാര്യമല്ല, യേശു വിശ്വസിച്ചവരുടെ കാര്യം പറയുന്നത്, യേശു തരുന്നത് വല്ലതും നമുക്ക് വേണം. യേശു പറയാണ്, ഞാൻ വന്നത് ജീവൻ തരുവാനോ സമൃദ്ധിയായി തരുവാനോ. പക്ഷെ ജീവൻ ആഗ്രഹിക്കാറുണ്ടോ? കഴിഞ്ഞ നാളിൽ ശ്രദ്ധിച്ച് ഇപ്പോഴും ഇല്ലാന്ന് തോന്നുന്നു. കഴിഞ്ഞ നാളിൽ ശ്രദ്ധിച്ച് ജീവൻ ആഗ്രഹിക്കാറുണ്ടോ? ഇന്നത്തെ പ്രാർത്ഥനയിൽ കർത്താവ് ചോദിച്ചോ, കർത്താവ് എനിക്ക് ജീവൻ തരണം, എനിക്ക് ജീവൻ തരണം. ഇന്നലത്തെ പ്രാർത്ഥന ചോദിച്ചു, മിനിഞ്ഞാന്നത്തെ പ്രാർത്ഥന ചോദിച്ചു. കർത്താവ് പറയാണ്, ഞാൻ വന്ന ജീവൻ തരുവാനും അത് സമൃദ്ധിയായി തരുവാനുമാ. നമ്മളോട് പറയാണ്, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണിച്ചുകയും ചെയ്യുന്നവൻ അപ്പോ ഈ ഒരു കാഴ്ചപ്പാട് മരണശത്രുവാണെന്ന് നമുക്ക് തോന്നുന്നില്ല, ജീവനെ ആഗ്രഹിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല, നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് ബാങ്ക് ബാലൻസ്, നല്ല കുട്ടികളുടെ നല്ല വിദ്യാഭ്യാസം. ഇതും തെറ്റെന്നല്ല ഈ പറയണേ, ഇതൊക്കെ ഉള്ളത് നല്ലത് തന്നെയാ. മറ്റുള്ളവർക്ക് നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാൻ കഴിയും, ഇതൊക്കെ നല്ലത് തന്നെയാ. പക്ഷെ ഇതൊക്കെ കാണുന്ന ആ സെമിത്തേരി കൊണ്ട് തീരും. ഇവിടെ പറഞ്ഞു വരുന്ന ബൈബിളിന്റെ കാഴ്ചപ്പാട്, ദൈവ ബൈബിളിലൂടെ നമുക്ക് തരുന്ന കാഴ്ചപ്പാട് നമുക്ക് കിട്ടുന്നില്ല. മരണത്തെ നമ്മൾ ശത്രുവായി കാണുന്നില്ല. ജീവനെ ആഗ്രഹിക്കുന്നത് അതിന് പരിഹാരവുമായി നാം കാണുന്നില്ല. കർത്താവ് തരണമെന്ന ജീവനെ സ്വീകരിക്കുന്ന ഒരു മനസ്സ് നമുക്കില്ല. അപ്പോ ബൈബിളിൽ ഇതേ മനസ്സുണ്ടാകണം, മരണമാണ് എന്റെ ഏറ്റവും വലിയ ശത്രു, അതിന്റെ പരിഹാരം ജീവനാണ്. തുടർന്ന് എന്റെ ജീവിതത്തിലെ മരണത്തെ മാറ്റുവാനുള്ള ദൈവത്തിന്റെ പ്രൊജക്റ്റിൽ ഞാൻ പങ്കാളിയായി തീരണം. എന്റെ ജീവിതത്തിൽ നിറയെ മരണമാണ്, എന്റെ ജീവിതത്തിൽ നിറയെ മർത്യമായതാണ്, മോർട്ടലാണ്. മർത്യമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമുള്ളത്, സബ്ജക്റ്റ് ടു ഡെത്ത്. മരണമാണ് എന്റെ ജീവിതം മുഴുവൻ. അപ്പൊ എനിക്ക് മരണത്തെ മാറ്റണമെങ്കിൽ എനിക്ക് ജീവനാണ് ആവശ്യം. അത് USA ഗ്രീൻ കാർഡ് സിറ്റിസൺഷിപ്പ് ആളുകളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുവാൻ തക്കവണ്ണം എല്ലാ പദ്ധതിയും എന്റെ ജീവിതകാലത്ത് ഒരുക്കിക്കൊണ്ടിരിക്കണമെന്നല്ല. ഇവിടുത്തെ UK ഗവൺമെന്റിന്റെ കയ്യിൽ അതില്ല, സ്വിറ്റ്സർലൻഡിലെ ഗവൺമെന്റിന്റെ കയ്യിൽ അതില്ല. ഇതിന് പരിഹാരമുള്ള ഒറ്റ ഗവൺമെന്റ് സ്വർഗീയ ഗവൺമെന്റ് ആണ്. ആ സ്വർഗീയ ഗവൺമെന്റിന്റെ ഒരു ബാങ്ക് എന്നതുപോലെ ഭൂമിയിലെ കയച്ചതാണ് കർത്താവായ യേശുവിനെ. ഇതുകൊണ്ട് യേശു പറഞ്ഞ, മക്കളെ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി, സെമത്തേരി കൊണ്ട് തീരുന്ന ആഹാരത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കാതെ നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി അന്വേഷിപ്പീൻ. അത് ദൈവം നിങ്ങൾക്ക് തരും. എങ്ങനെ? എന്നെ അതിനായി മുദ്രയിട്ടിരിക്കുന്നു. മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ജീവിതത്തിലെ മരണത്തെ മാറ്റാനുള്ള ആഹാരം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ കയ്യിലാ, ക്രിസ്തുവിന്റെ കയ്യിലാ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ലക്ഷ്യം ഏതായിരിക്കണം? മനുഷ്യനായ എന്നെ മരണം പിടിച്ചിരിക്കുകയാണ്. എന്നാൽ മനുഷ്യനായ എന്നെ മരണമില്ലാത്ത ദൈവപുത്രനാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഏത് മനുഷ്യർക്ക് ദൈവപുത്രനാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ യാത്രയിൽ മനുഷ്യനാകുന്ന ഞാൻ, അതാണ് എന്റെ പിൻപിലുള്ളത്. ദൈവപുത്രനാകുന്ന ജയം പ്രാപിക്കുന്ന ഞാൻ, അതാണ് എന്റെ മുൻപിലുള്ളത്. ഞാൻ എന്ത് ചെയ്യണം? പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി യാത്ര പോകുമ്പോൾ അത് മരണത്തോടൊരു യുദ്ധമാണ്, മരണത്തോട് യുദ്ധമാണ്. എന്റെ ജീവിതത്തിലെ മർത്യമായത്, മോർട്ടൽ, മരണമുള്ളതിനെ മാറ്റി 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 ഞാനൊരു ദൈവപുത്രനായി, മരണമില്ലാത്ത ദൈവപുത്രനായി പൂർണ്ണമായി വെളിപ്പെടുകയാണ്. എന്റെ ജീവിതത്തിലെ മർത്യമായതിനെ മാറ്റണമെങ്കിൽ JCB കൊണ്ട് പറ്റില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുൾഡോസർ കൊണ്ട് പറ്റില്ല. പണം കൊണ്ട് പറ്റില്ല. എന്റെ ജീവിതത്തിലെ മർത്യമായത് മാറ്റണമെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ടും പറ്റില്ല, ഒരു വലിയ പാസ്റ്ററെ കൊണ്ടും പറ്റില്ല. എന്റെ ജീവിതത്തിലെ മർത്യമായതിനെ മാറ്റണമെങ്കിൽ എനിക്ക് വേണ്ടത് ജീവനാണ്. മർത്യമായത് ജീവനാണ്, നീങ്ങിപ്പോകണം. മരണത്തെ ഇടിച്ചു കളയുന്നത് ജീവനാണ്. മർത്യമായത് മരണമുള്ള ജീവനാൽ മാറിപ്പോണം. ഇതാണ് യേശു ക്രിസ്തുവിന്റെ ഫാദേഴ്സ് ബിസിനസിലെ പ്രധാന ഭാഗം. മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകണം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം ജീവനാണ്. നമ്മുടെ ഈ ഹ്യൂമൻ സ്ട്രക്ചറിലുള്ള സ്പിരിറ്റ്സ് ഓൺ ബോഡിയിലുള്ള മരണം മർത്യമായതിനെ ജീവനാൽ ഓരോ നിമിഷവും നീക്കിക്കളയണം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ജോലി. അത് നമുക്ക് പറ്റില്ല, പക്ഷെ അതിന് പകരം നമുക്ക് പറ്റാത്തതിനെ ചെയ്തു തരാൻ ദൈവം തന്റെ കൃപയെ നമുക്ക് നൽകിയിരിക്കുന്നു. കൃപ എന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ നാളിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അർഹിക്കാത്തവന് ദൈവം കൊടുക്കുന്ന ദാനമല്ല കൃപ. അങ്ങനെയാണ് നമ്മൾ പണ്ട് പഠിച്ചത്, അർഹിക്കുന്നവനെ ദൈവം കൊടുക്കുന്നുള്ളൂ. കൃപ എന്ന് പറയുന്ന സംഭവം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവം മനുഷ്യർക്ക് സാധ്യമാക്കി കൊടുക്കുന്നതാണ് കൃപ. കൃപ എല്ലാവർക്കും ഇല്ല. ആദത്തിന്റെ ഉള്ളിൽ ജനിച്ചവർക്കാണ് കൃപ കിട്ടുന്നത്, രക്ഷിക്കപ്പെടുവാനുള്ള കൃപ. പിന്നെ അത് സമൃദ്ധമായി കിട്ടണമെങ്കിൽ താഴ്മയുള്ളവർക്കോ അവൻ അധികം കൃപ കൊടുക്കുന്നു. അല്ലാണ്ട് അർഹിക്കാത്തവൻ കൊടുക്കുന്ന സംഭവം അല്ലേ ഇത്. അർഹിക്കുന്നവനെ ദൈവം കൊടുക്കുകയുള്ളൂ. ഹല്ലേലൂയ. കൂടുതൽ കൃപ വേണോ? കൂടുതൽ താഴ്മയുള്ളവനാകുക, കൂടുതൽ താഴ്മയുള്ളവനാകുക. ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ ഈ ദേവാലയ പണിയുടെ അഡ്വാൻസ്മെന്റ് അത് ഓരോ നിമിഷവും മുന്നോട്ടേക്ക് പോകുമ്പോ നടക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോവുകയാണ്. ജീവനാൽ നീങ്ങിപ്പോവുകയാണ്. മരണമുള്ളതിനെ ഇടിച്ചു കളഞ്ഞ് മരണമില്ലാത്തതിൽ പണി നടക്കുകയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഉണ്ട്. ഇങ്ങനെ ചിത്രത്തിലൂടെ ആത്മീയ കാര്യങ്ങളെ പറയുമ്പോൾ അദൃശ്യമായ പണി ആയതുകൊണ്ട് ദൃശ്യമായ നിങ്ങൾക്ക് പലപ്പോഴും പറയുന്ന വാക്കുകളുടെ മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ചില ചിത്രങ്ങൾ കൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഓ ഫാദർ, വി താങ്ക് യു, വി ഗിവ് യു ഗ്ലോറി. ഓ ലോർഡ്, ഐ ലവ്. നമ്മൾ കഴിഞ്ഞ സന്ദേശങ്ങൾ ശ്രദ്ധിച്ചുണ്ടല്ലോ, ഒരു യുദ്ധമാണ്, മരണത്തോടൊരു യുദ്ധം നടക്കുകയാണ്. അവസാനം മരണം ജയം പ്രാപിച്ച് നമ്മളെ ഒരു പെട്ടിയിലാക്കി പൂട്ടി സോളിനെ നരകത്തിലേക്കും വിടുന്ന ആ പദ്ധതി. എന്നാൽ അവിടെ ജയമെടുക്കുകയാണ്. ആ അവിടെ ജയമെടുക്കുമ്പോ ഈ മരണവുമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ. ഞാൻ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് അത് കാണാം. ഇതാ മരണം, മനുഷ്യൻ മരണവുമായിട്ട് യുദ്ധം നടക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യൻ അറിയുന്നില്ല മരണം എന്റെ ശത്രുവാണെന്ന്. ബൈബിൾ വിളിച്ച് കാണിച്ചു തരുന്നു, മരണം എന്റെ ശത്രുവാണ്, ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകണം. ഏക മനുഷ്യ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. മനുഷ്യനെ യുദ്ധം ചെയ്ത് മനുഷ്യനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനുഷ്യൻ തോൽക്കുകയാണ്. ഇതാ നീല മനുഷ്യൻ താഴെ വീണ് കിടക്കുന്നു. എന്നാൽ ഈ മരണത്തെ നീക്കുവാനുള്ള ദൈവത്തിന്റെ പ്രൊജക്റ്റ് ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ആ പ്രൊജക്റ്റ് ആണ് യേശു കർത്താവിനാൽ നാം വീണ്ടും ജനിക്കപ്പെടുവാനായിട്ട് ഇടയായത്. ദൈവപുത്രനായ ക്രിസ്തുവിനാൽ നാം വീണ്ടും ജനിക്കപ്പെടുവാനായിട്ട് ഇടയായത്. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ് മനസ്സിലാക്കിയതാണ്. നാം വീണ്ടും ജനിക്കപ്പെടുമ്പോ മരണമുള്ള ഈ നീല മനുഷ്യൻ, മരണമുള്ള നീല മനുഷ്യൻ, ആ നീല മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇതാ ദൈവപുത്രൻ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരികയാണ്. ആ മനുഷ്യൻ വീണ്ടും ജനിക്കുകയാണ്. ഇതാ ആ യേശു ക്രിസ്തു ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് യേശു കർത്താവ് കടന്നു വന്നു. ആ യേശു കർത്താവും ഈ മനുഷ്യന്റെ ആത്മാവും കൂടെ. ആരോ ഇടയ്ക്ക് ചില സംശയങ്ങൾ ചോദിച്ചു, ആ വ്യക്തി ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് കാര്യങ്ങളെ മനസ്സിലാവും. ഇതാ യേശു കർത്താവ് ഈ മനുഷ്യന്റെ ഉള്ളിലേക്ക് വന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഈ മനുഷ്യന്റെ ഉള്ളിലേക്ക് വന്നു. ആ ക്രിസ്തുവുമായി ഈ മനുഷ്യന്റെ ആത്മാവ് ഇതാ ആ പുതിയ ആത്മാവ് ഏകാത്മാവായി മാറി. ആ ദൈവപുത്രൻ മരണത്തിന്റെ കീഴിലല്ല. ആ ദൈവപുത്രൻ മരണത്തെ ജയിച്ച് ആരംഭിച്ചതാണ് ആ വ്യക്തിയുടെ ജീവിതം. എന്നാൽ ഈ നീല മനുഷ്യനെ കണ്ടോ, ഈ നീല മനുഷ്യൻ മരണത്തിന്റെ കീഴിലാണ്. അപ്പോ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉള്ളിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. മരണത്തിന്റെ കീഴിലുള്ള പഴയ മനുഷ്യനുണ്ട്, മരണത്തെ ജയിച്ച് പുതിയ സൃഷ്ടിയിൽ ആരംഭിച്ചിരിക്കുന്ന പുതിയ മനുഷ്യനുമുണ്ട്. ആ പുതിയ മനുഷ്യന്റെ പേരാണ് ദൈവപുത്രൻ. ക്രിസ്തുവിലാണ് ആ പണി. പുറമേ നീല മനുഷ്യൻ, പഴയ മനുഷ്യൻ, ആദത്തിലാണ് ആ പണി. ഈ മരണത്തിന് അധികാരം, ഇതാ പുറമെ കറുത്ത് കാണുന്ന ഈ മരണം കണ്ടല്ലോ, ഈ മരണത്തിന് അധികാരം ഈ പഴയ മനുഷ്യൻ അല്ലെങ്കിൽ നീല മനുഷ്യന് മാത്രമേ, അതിന്മേൽ മാത്രമേ ഉള്ളൂ. ഈ പച്ച കളറിലുള്ള മനുഷ്യൻ, അതായത് ദൈവപുത്രൻ, യേശു ക്രിസ്തുവുള്ള ദൈവപുത്രൻ, ഈ ദൈവപുത്രനിൽ മരണത്തിന് അധികാരം ഇല്ല. ഈ ഒരു തിരിച്ചറിവാദ്യം ഉണ്ടാകുക. പ്രിയ കുഞ്ഞെ, നീ ചുരിദാർ ഇട്ടിരിക്കുന്ന, സാരി ഉടുത്തിരിക്കുന്ന, ഷർട്ട് ഇട്ടിരിക്കുന്ന ആ ശരീരവും അതുമായി ബന്ധപ്പെട്ട സോളിലും മരണത്തിന് അധികാരമുണ്ട്. ഇത് മനസ്സിലാക്കുക. എന്നാൽ നീ വീണ്ടും ജനിച്ചിരിക്കുന്ന യേശുവുമായി ഒരാത്മാവായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന പുതിയ സൃഷ്ടി ഉള്ളിൽ കണ്ടില്ലേ, ആ പച്ച കളറുള്ള മനുഷ്യൻ, അവൻ ദൈവപുത്രനാണ്. അവനിൽ മരണത്തിന് അധികാരമില്ല. ഈ ഒരു തിരിച്ചറിവ് ആദ്യം ഉണ്ടാക്കി. അവൻ ജീവനിലാണ് നിൽക്കുന്നത്. അവൻ ജീവന്റെ പുതുക്കത്ത് നടക്കേണ്ടവനാണ്. എന്നാൽ പുറമേയുള്ളവൻ അവൻ മരണത്തിന്റെ പുതുക്കത്തിൽ നടക്കുക. കാരണം ഓരോ ദിവസവും മരണം അവനെ കീഴടക്കിക്കൊണ്ടേയിരിക്കുക, മരണം അവനെ എറോഡ് ചെയ്തുകൊണ്ടിരിക്കുക, കാർ നിന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെയാണ് സുവിശേഷത്തിന്റെ കാഴ്ചപ്പാട് വേണ്ടത്. ആ സുവിശേഷത്തിന്റെ കാഴ്ചപ്പാട്, യേശു പ്രസംഗിച്ച സുവിശേഷത്തിന്റെ കാഴ്ചപ്പാട് നമുക്കില്ല എങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം പരാജയപ്പെടും. ഇവിടെ നാം പരാജയപ്പെടും. ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാനേ കഴിയില്ല. ഇതിന്റെ അപ്പുറത്തേക്ക് പോകാനേ കഴിയില്ല. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസൻ സെക്കൻഡ് കോർണിയൻ 4:16 പറയുന്നത്, ഞങ്ങളുടെ പുറമേയുള്ളവൻ നാൾക്കുനാൾ ക്ഷയിക്കുന്നു. കാരണം മരണത്തിനോട് യുദ്ധമാണ്. അവൻ നാൾക്കുനാൾ ക്ഷയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ ആഗമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. എങ്ങോട്ടേക്ക്? ജീവനിൽ പുതുക്കം പ്രാപിക്കുന്നു. ക്രിസ്താനുരൂപമായി പുതുക്കം പ്രാപിക്കുന്നു. വായിച്ചാട്ടെ,
അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു.
ഇതാ ഞങ്ങളുടെ പുറമേയുള്ളവൻ ക്ഷയിക്കുന്നു. കാരണം മരണത്തോട് യുദ്ധത്തിൽ അതിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ക്ഷയിച്ചോണ്ടിരിക്കുകയാണ്. ആദത്തിൽ നിന്ന് വന്നതാണ്. പക്ഷെ ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു പ്രോസസ് നമ്മുടെ ഉള്ളിൽ നടക്കണം. ഈ ഒരു പ്രോസസ് നമ്മുടെ ഉള്ളിൽ നടന്ന് പുറമേയുള്ളവൻ ക്ഷയിക്കുമ്പോൾ തന്നെ, നിങ്ങൾ ഈ ചിത്രം കണ്ടോളൂ, പുറമേയുള്ള ക്ഷയിക്കുമ്പോൾ തന്നെ ഈ അകമേയുള്ള ആ ഗ്രീൻ കളറുള്ള ദൈവപുത്രൻ ഇതാ വളരാൻ തുടങ്ങുകയാണ്. പുറമേയുള്ള ഈ നീലയിൽ മുഴുവൻ മരണമാണ്, മുഴുവൻ മർത്യമായതാണ്. അകമയുള്ളവന് മുഴുവൻ ജീവനാണ്. അകമയുള്ളവൻ ജീവനിൽ വളരണം. വളരുമ്പോ എന്ത് സംഭവിക്കും നോക്കിക്കോളുക. വളരാൻ കണ്ടു, ആ പച്ച മനുഷ്യൻ വലുതാകാൻ പോവാണ്. ഇതാ പച്ച മനുഷ്യൻ വലുതാകണുണ്ടോ? പച്ച മനുഷ്യൻ വലുതാകുന്നുണ്ടോ? ഇതാ പച്ചമനുഷ്യൻ വലുതായി നീല മനുഷ്യനെ കീഴടക്കുകയാണ്. മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോവുകയാണ്. ഇതാ ശ്രദ്ധിച്ചേ, ഇതാ അങ്ങനെ പൂർണമായും ജീവൻ മർത്യമായത് നീക്കുന്നു, മരണം താഴെ പോകുന്നു. ഒടുക്കത്തെ ശത്രുവായ മരണം താഴെ പോകുന്നു. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ കാഴ്ചപ്പാട് മാറണം, അല്ലെങ്കിൽ പരിപാടി ഒന്നും നടക്കത്തില്ല. ഇതുമായുള്ള ബന്ധത്തില് പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇവിടുത്തെ കാഴ്ചപ്പാട് മാറിയില്ല എങ്കിൽ നമ്മളുടെ ഈ ജീവന്റെ പദ്ധതി നമ്മുടെ ഉള്ളിൽ നടക്കത്തില്ല. ഇനി ഇതുമായുള്ള ബന്ധത്തില് ഒറ്റയടിക്ക് കാര്യം പറഞ്ഞ് എനിക്ക് മനസ്സിലാകത്തില്ല. കഴിഞ്ഞ ആളുകളില് ഇതൊന്നും മനസ്സിലാക്കാതിരുന്നതാ. എങ്ങനെയാണ് ഈ ജീവനിൽ നമ്മൾ വളരുന്നത്? ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ശ്രദ്ധിച്ചേ, ഇതുമായുള്ള ബന്ധത്തില് നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ, ഞാൻ പല സിറ്റികളെ കുറിച്ച് പഠിച്ചപ്പോ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, കടൽ കരയെ തിന്നുകൊണ്ട് പോകും. നിങ്ങൾക്ക് സ്ക്രീനിൽ അങ്ങനെ ഒരു ചിത്രം കാണാം. കടൽ കരയെ വിഴുങ്ങുകയാണ്. കടലിലെ തിരമാല അടിച്ചു കയറി അടിച്ചു കയറി ആ മണ്ണങ്ങ് എടുത്തുകൊണ്ട് പോകുമ്പോ നിങ്ങൾ കാണുന്ന ചിത്രം കണ്ടോ? ഈ ബിൽഡിങ്ങിന്റെ അടിയിലുള്ള മണ്ണിനെ എടുത്തോണ്ട് പോയി കടല്. ഓരോ നിമിഷവും മണ്ണിനെ എടുത്തോണ്ട് പോവുക, എടുത്തോണ്ട് പോവുക. കടൽ കരയെ വിഴുങ്ങുകയാണ്. ഇത് ഇതുപോലെ വേണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ ജീവൻ മരണത്തെ വിഴുങ്ങണം, ജീവൻ മരണത്തെ വിഴുങ്ങണം. Oh Lord, I love you. Second goal in the answer of the eye. നാലാം വാക്യം ശബ്ദപൂർത്തി വായിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതാണത്.
പുരിവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീലെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ.
പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയുന്ന ചിന്തകൾ ശ്രദ്ധിച്ചോളുക. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുകയാണ്, ഒരു ശുശ്രൂഷ ഞങ്ങളുടെ ഉള്ളിൽ നടക്കണം. അതിനായി ദൈവം തന്റെ ആത്മാവിനെ ഞങ്ങൾ ഒരുക്കുകയാണ്. ആത്മാവിനാൽ ഞങ്ങൾ ഒരുക്കുകയാണ്. നേരത്തെ ഫേസ്ലൈൻ അണിന്റെ രൂപത്തിൽ കേട്ടു, ആത്മാവിനാൽ ദൈവത്തിന്റെ ആ വാസമാകേണ്ടതിന് നിവാസമാകേണ്ടത് നമ്മൾ ഒരുമിച്ച് കൊണ്ടു വരുന്നു. ആ പണിയുടെ ഭാഗം കൂടിയാണ് ഈ പറയുന്നത്. അതിനായി ഞങ്ങൾ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ഏതിനായി ഒരുക്കിയത് മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകുന്ന ഒരു ശുശ്രൂഷ ഞങ്ങളോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായി ഞങ്ങളെ ഒരുക്കിയത്
എന്റെ മോനെ, എന്റെ മോളെ, എന്റെ ദേവദാസനെ, അതിനായി നിങ്ങൾ ഇതുവരെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഒരുക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ഒരുക്കിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ വേറെ ഏതോ സുവിശേഷം കേട്ടോ. ഡീവിയേറ്റഡ് ഗോസ്പൽ. ഇവിടെ പറയാണ് ഞങ്ങളുടെ ഉള്ളിലെ മരണമുള്ളത് ജീവനാൽ നീങ്ങിപ്പോവാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകണം, അതിനായി ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ആ ഒരു പ്രൊജക്ട് ഞങ്ങളുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുദിനം ഞങ്ങളുടെ ഉള്ളിൽ നടക്കണം. ഹല്ലേലൂയ.
മർത്യമായത് മരണമുള്ളത് ജീവനാൽ നീങ്ങിപ്പോകണം. എങ്ങനെയാണത്? അതാണ് നിങ്ങളെ കാണിച്ചത്. ഇതാ ഈ കര കടലിനാൽ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, അവിടെ എഴുതിയിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും. ദാ അവിടെ എഴുതിയിരിക്കുകയാണ്, ദാറ്റ് വാട്ട് ഈസ് മോർട്ടൽ മേ ബി സോളോഡ് അപ്പ് ഓഫ് ലൈഫ്. മരണം, മരണത്തെ ജീവൻ വിഴുങ്ങണം, മരണത്തെ ജീവൻ വിഴുങ്ങണം. ഇതിനായി ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഒരുക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രിയ കുഞ്ഞെ, നിന്നെ ഒരുക്കിയിട്ടുണ്ടോ? അതോ ഈ ഭക്തി എന്ന് പറയുന്ന വിഗ്രഹദേവന്മാരെ അടുക്കൽ ചെന്നിട്ട് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞതുപോലെ യേശുവിന്റെ അടുക്കൽ ചെന്ന് അത് വേണം ഇത് വേണമെന്ന് പറയുന്നതാണോ? യേശു പറഞ്ഞു, മക്കളെ ഇതൊക്കെ നിങ്ങൾക്ക് വേണോ? നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ഇതല്ല അന്വേഷിക്കേണ്ടത്, ഉയരത്തിലുള്ളത്. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അതിനായിട്ടാ ഒരുക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. The mortal has to be swallowed up of life. ദൈവത്തിന്റെ ജീവനാൽ നമ്മുടെ ഉള്ളിലുള്ള മരണം നീങ്ങിപ്പോകണം. നമ്മുടെ ഉള്ളിലെ മരണം നീങ്ങിപ്പോകണം. ശ്രദ്ധിച്ചാട്ടെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ പറഞ്ഞു തരുന്നത്. കടല് ഞാൻ കരയെ നീക്കി കളയുന്നു. ഇതാ വേറെ ചിത്രം കാണാം. ഇതാ കടല അടിച്ചടിച്ചടിച്ചടിച്ചു വന്ന് ഇതാ ബിൽഡിങ്ങിന്റെ അടിയിലെ ഫൗണ്ടേഷൻ പോയി, മണ്ണ് പോയി, മണ്ണ് പോയി. കടൽ വിഴുങ്ങിയാണ് കരയെ. ഇത് കണ്ടോ, കടൽ വിഴുങ്ങുകയാണ് കരയെ. ഇതേപോലെ ജീവൻ നമ്മുടെ ഉള്ള മരണത്തെ വിഴുങ്ങണം. ഇനി ഇതിന്റെ ഒരു തിരിവ്, വേറൊരു തിരിവ് ഞാൻ കാണിച്ചു തരാം. മനുഷ്യർ തങ്ങളുടെ അധ്വാനം കൊണ്ട് കടലിനെ വിഴുങ്ങാൻ നോക്കുന്നു. ഞാന് കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഭൗതിക ജോലിയുമാണ് ബന്ധത്തിന്. കഴിഞ്ഞ ദിവസം ബ്രാസൽ ഗായ്മയിലെ ഒരു സ്ഥലത്ത് കടന്നുപോയി. പണ്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ ചെന്നിട്ടുള്ള, അവിടെ മനോഹരമായൊരു ബീച്ചായിരുന്നു. ആ ബീച്ച് വലിയ കടലാണ് അകത്തേക്ക്. ആ കടലിനെ മനുഷ്യർ കര കൊണ്ട് വിഴുങ്ങാൻ ശ്രമിക്കുകയാണ്. അവരുടെ അധ്വാനമാ, അതിലവർ താൽക്കാലികമായിട്ട് ജീവിച്ചിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ സ്ഥലത്തിന്റെ പേരാണ് മർജാൻ ഐലൻഡ്സ്. മനുഷ്യർ തങ്ങളുടെ അധ്വാനം കൊണ്ട് കടലിനെ വിഴുങ്ങാൻ ശ്രമിക്കുകയാണ്. ഇതാ ഈ ഭാഗത്ത് റോഡാണ്. ഈ റോഡിലൂടെ കടന്നു വന്ന് അവർ നികത്തി നികത്തി കടല് നികത്തി 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 ഇതേ പരുവത്തിലാക്കിയെടുത്തു. കടല് നികത്തി നികത്തി നികത്തി. ഇതാ അതിന്റെ ഒരു ഭാഗം നിങ്ങളുടെ കാണാം. ഇതാ കടല് നികത്തി പല പല ബിൽഡിങ്ങുകൾ അവിടെ വെച്ചുകയാണ്. അപ്പൊ ആ ബിൽഡിങ് പ്രൊജക്റ്റുമായുള്ള ബന്ധത്തില് ആണ് ഞാൻ അവിടെ ചെല്ലുവാനായിട്ട് ഇടയായത്. അപ്പോ അവർക്ക് ചില സപ്ലൈ ഒക്കെ ചെയ്യുവാനായിട്ട് ഇടയായി. അപ്പോ ഇതുപോലെ ബന്ധത്തിൽ അവിടെ ചെന്നപ്പോൾ ഞാൻ കാണുന്ന കാര്യം എന്ന് പറയുന്നത്, പണ്ട് അവിടെ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെന്നിരിക്കുന്നത് 10 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു. അവിടെ ചെന്നപ്പോ അവിടെ ഒരു ബീച്ച് ഉണ്ടായിരുന്നു, ഒരു നാച്ചുറൽ ബീച്ച്. ആ നാച്ചുറൽ ബീച്ചിനെ അവര് അതിന്റെ അകത്തേക്ക് മണ്ണിട്ട് നികത്തി 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 ഇപ്പൊ അവിടെ പല സ്റ്റാർ ഹോട്ടലുകള്, അതോടൊപ്പം തന്നെ ഇതാ പല റെസിഡൻഷ്യൽ കോംപ്ലക്സുകളും ഒക്കെ പണിത് കയറ്റുകയാണ്. അപ്പൊ ഇവിടെ എന്തുവാ ചെയ്യുന്നത്? കടലിനെ കര കൊണ്ട് വിഴുങ്ങുകയാണ്. അതിന്റെ ഒരു ഓപ്പോസിറ്റ് ഭാഗമാണ് ഇവിടെ നടക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനുഷ്യർ തങ്ങളുടെ പ്രയത്നം കൊണ്ട് കയറി പോവുകയാണ്. എത്രത്തോളം നിൽക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പൊ ഒരു ഭാഗത്ത് മരണം, നമ്മൾ പോലും അറിയാതെ മരണം നമ്മളെ വിഴുങ്ങുകയാണ്. ബൈബിള് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മരണമാണ് ഏറ്റവും വലിയ ശത്രു, ഒടുക്കത്തെ ശത്രു അവനാണ്. നമുക്ക് പോരാട്ടം ഉണ്ട് ഈ മരണത്തോട്. മരണത്തോട് പോരാടി ആരെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? മരണത്തോട് പോരാടിയ ആളാണ് കർത്താവായ യേശു. പോരാടുക മാത്രമല്ല, ജയം പ്രാപിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തെ പിടിപ്പിക്കാൻ കഴിയുന്നവരോട്. അപ്പൊ ക്രിസ്തുവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശത്രു ആരായിരുന്നു? മരണവും. മരണത്തോട്, മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിച്ചു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഹല്ലേലൂയ.
കേട്ടിട്ടില്ലെങ്കിൽ എബ്രായ വായിച്ചോട്ടെ. ദേവാസ്നെ 5-ാം അധ്യായം. ഓ ഫാദർ, ഐ ലവ് യു. ഓ 7-ാം വാക്യം.
ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണിനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു.
ഹല്ലേലൂയ. അപ്പോ ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് പോരാടിയത് ആരോടാണ്? മരണത്തോട് പോരാടി ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മരണത്തോട് നമുക്ക് യുദ്ധമുണ്ട്. മരണത്തോട് യുദ്ധമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ മരണം ജീവനാൽ നീങ്ങിപ്പോകണം. മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകണം. ഈ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുക. ഈ പ്രൊജക്ട് നമ്മുടെ ജീവിതത്തിൽ അധികം അധികമായി നടക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പണ്ടൊരു സമയത്ത് നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഈ സമയം നമ്മൾ നഷ്ടമാക്കി കളയരുത്. ബുദ്ധിയുള്ളവരായി, ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഉപയോഗിക്കണം. ഇത് നമുക്ക് ഈ സമയം എന്ന് പറയുന്നത് ഈ ജീവൻ അല്ലെങ്കിൽ ഈ സമയം നമുക്ക് കിട്ടിയ അസംസ്കൃത വസ്തുവാണ്. നമ്മൾ പാട്ടിൽ പറഞ്ഞില്ലേ, ഈ കൊച്ചു ജീവിതം ഇത് എന്താണ്? അസംസ്കൃത ജീവിതമാണ്. ഹല്ലേലൂയ. ആ സങ്കീർത്തനം ഇല്ലേ, അത് അസംസ്കൃത ജീവിതമാണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ പണിതെടുക്കണം. എന്റെ ചെറുനാളുകളിൽ ഞാൻ എന്റെ ഡാഡിയുടെ വീട്ടിൽ നിൽക്കാൻ പോവുകയാണ് വെക്കേഷനൊക്കെ. അപ്പൊ ആ സമയത്ത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ കുറെ പാടവും ചിറയും ഒക്കെ ഉണ്ട്. അപ്പോ എന്റെ അപ്പന്റെ വീടിന്റെ അടുത്തേക്ക് വണ്ടി പോകത്തില്ല. ഒരു സ്ഥലം വരെ വണ്ടി വന്ന് അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ എല്ലാവരും നടന്നു പോകും. കാരണം അവിടെ ഒരു പുഴയുണ്ട്. ആ പുഴയുടെ മുകളിൽ കൂടെ ഇതാ ഒരു അവരൊരു പാലം ഇട്ടിരിക്കുക. ആ പാലം ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പോഴത്തെ ആളുകൾക്ക് മനസ്സിലാകത്തില്ല, പണ്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും. ഈ തെങ്ങും തടി വെട്ടിയിട്ടിരിക്കുക, തെങ്ങ് വെട്ടിയിട്ടിട്ട് രണ്ട് തെങ്ങ് അടുപ്പിച്ചിട്ടിരിക്കുക. അപ്പോ രണ്ടുപേർക്ക് ആ തടിയിൽ നടന്നു സൂക്ഷിച്ചു പോയില്ലെങ്കിൽ താഴെ. അപ്പോ ഞങ്ങള് വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പുറത്ത് നിർത്തിയിട്ട് ഞങ്ങൾ അതിൽ കൂടി ആ രണ്ട് തെങ്ങിൻ തടി കൂടി നടന്നാണ് വീട്ടിലേക്ക് പോകുന്നത്. പക്ഷേ ചില നാളുകൾക്ക് ശേഷം ഞാൻ അവിടെ ചെന്ന് പോകും. അവർ ഭയങ്കര ബുദ്ധിയുള്ളവരാ. അവർ ചെയ്തൊരു കാര്യം, ഈ തെങ്ങിൻ തടി അവിടെ ഉള്ളപ്പോൾ തന്നെ തെങ്ങിൻ തടിയുടെ സഹായത്തോടുകൂടെ തന്നെ അതിനോട് ചേർന്ന് ഒരു കോൺക്രീറ്റ് പാലം ഉണ്ടായി. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ തെങ്ങിൻ തടിയാണ് ഈ കാണുന്ന ജീവിതം, ഈ ശരീരം, ഈ കാണുന്ന ജീവിതം. ഈ കാണുന്ന ജീവിതമാണ് തെങ്ങിൻ തടി. അത് ഈ തെങ്ങിൻ തടി ദ്രവിച്ചു പോയി. ഇപ്പൊ തെങ്ങിൻ തടി ഇവിടെ കാണാനേ ഇല്ല, അത് ദ്രവിച്ചു പോയി. പക്ഷെ കോൺക്രീറ്റ് പാലം ഇപ്പോഴും അവിടെ. അത് ബുദ്ധിയുള്ളവരവിടെയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇതേപോലെ നമ്മളും ബുദ്ധിയുള്ളവരാകണം. നിങ്ങൾക്ക് അങ്ങനത്തെ പാലൊന്നും അല്ലെങ്കിലും അതേപോലത്തെ വേറൊന്നും നിങ്ങൾ കാണിച്ചു തരാം. ഇതെന്താ? ഇതാ ഒരു പഴയ പാലം, പഴയ ഒരു പാലമാണ്, തടി കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പഴയ പാലം. ഈ പാലം ഉള്ളപ്പോൾ തന്നെ ഇതാണ് ബുദ്ധിയുള്ളവർ അതിനോട് ചേർന്ന് ഇതാണ് കോൺക്രീറ്റ് പാലം എന്ന് പറഞ്ഞത്. അധികം താമസിയാതെ ഈ പഴയ പാലം താഴെ പോകും, പക്ഷേ കോൺക്രീറ്റ് പാലം താഴെ പോകത്തില്ല. ഇതേപോലെ നമ്മുടെ ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന മരണവുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം ഉള്ളപ്പോൾ തന്നെ ഈ ജീവിതത്തിന്റെ സഹായത്തോടുകൂടെ തന്നെ നമ്മുടെ അകത്ത് ഇതാ ആ ദേവാലയ കൺസ്ട്രക്ഷൻ നടക്കണം. നമ്മുടെ അകത്ത് മർത്യമായതിനെ ജീവനാൽ നീക്കിക്കളയണം, മരണമുള്ളതിനെ ജീവനാൽ നീക്കിക്കളയണം. ബുദ്ധിയുള്ളവരായിരിക്കുക, ബുദ്ധിയുള്ളവരായിരിക്കുക. ഹല്ലേലൂയ. പ്രിയ സഹോദരനെ, മറ്റൊരു എക്സാമ്പിൾ കൂടി പറയാം. ഇത് ഞാൻ ഒരിടത്ത് കേട്ടതാ. ഏത് രീതിയിലാണെങ്കിലും നമ്മളുള്ള മരണം മാറിപ്പോകണം. ഇതാ നിങ്ങളിവിടെ കാണാം, ദി കിങ് ഹു ചേഞ്ച്ഡ് ഫോറസ്റ്റ് ഇൻ ടു എ ഗാർഡൻ സിറ്റി. കാട് ഒരു മനോഹരമായ ഗാർഡൻ സിറ്റിയാക്കി മാറ്റിയ ഒരു രാജാവിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ കേൾക്കുവാനിടയാണ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് ആ കാര്യം എങ്ങനെയാണ്? ഒരുപക്ഷെ ഒരു സങ്കല്പ കഥയായിരിക്കാണോ? പക്ഷെ നമുക്കുള്ള സന്ദേശം അതിൽ നിന്ന് കിട്ടും. ഒരു രാജ്യത്ത് ഒരു നിയമം, നമ്മുടെയൊക്കെ ഗവൺമെന്റ് 5 വർഷം ഭരിക്കുന്നു, അമേരിക്ക ആണെങ്കിൽ 4 വർഷം ഭരിക്കുന്നു. ഇതേപോലെ ഒരു രാജ്യത്ത് ഒരു നിയമം, 4 വർഷം ആർക്ക് വേണമെങ്കിലും രാജാവാകാം. രാജാവായി മനോഹരമായ രാജ്യം വാഴാം, ആ രാജ്യത്തുള്ളതെല്ലാം ആസ്വദിക്കാം, എല്ലാവരും ആ വ്യക്തി അനുസരിക്കും. പക്ഷെ 4 വർഷം കഴിഞ്ഞ ആ വ്യക്തിയെ ബോട്ടിൽ അല്ലെങ്കിൽ തോണിയിൽ ദൂരെയുള്ള ഒരു ദ്വീപിൽ കൊണ്ടുപോകും. ആ ദ്വീപ് നിറയെ കാടാണ്, വന്യമൃഗങ്ങളും പാമ്പുകളും ഒക്കെയുള്ള കാട്. ആ കാട്ടിൽ കൊണ്ടുപോകും, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ല. ചെന്ന് ഇടണ്ട താമസേ ഉള്ളൂ, മരണം ഉറപ്പാണ്. അപ്പൊ പലരും ഒരല്പകാലം കൂടി സുഖിക്കാമല്ലോ എന്നുള്ള ചിന്തയില് രാജാവാകാൻ വേണ്ടി വരുന്നു. 4 വർഷം വരെ സുഖിക്കുന്നു, 4 വർഷം അടിപൊളി എന്ന് പറയുന്ന ജീവിതം ഉണ്ടല്ലോ നമ്മുടെ ഭാഗത്ത്, അതേപോലെ ജീവിക്കുന്നു. അതിനുശേഷം 4 വർഷം കഴിയുമ്പോ ഇതാ ആ കാട്ടിൽ കൊണ്ടുപോകുന്നു. അവരെ ചെന്ന് വരുന്ന സമയം തന്നെ ഹിംസ ജന്തുക്കൾ അവരെ തിന്നുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സന്ദേശം പിടുത്തം കിട്ടിയ ചിലർക്ക് ഇപ്പോഴേ പിടുത്തം കിട്ടി. നമ്മളെ ദൈവം ഈ ഭൂമിയെ കൊണ്ട് ആക്കി, ഇത് നമ്മൾ തന്നെ നമ്മുടെ രാജാവായി അങ്ങ് നിൽക്കുകയാ അല്ലേ? സ്വയം രാജാവായി നിൽക്കുകയാ. പക്ഷെ മരണം നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതത്തിന്റെ അവസാനം മരണം നമ്മളെ വിഴുങ്ങുക മുഴുവനായി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമാനായ രാജാവ്, ബുദ്ധിമാനായ വ്യക്തി രാജാവായി, അദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്താണെന്നറിയാമോ? മറ്റുള്ളവരെ പോലെ കുറെ സ്ത്രീകളെയും കുറെ കള്ളും കുറെ ഭക്ഷണവും ഇതിലേക്കൊന്നും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പോയില്ല. അദ്ദേഹത്തിന്റെ ശ്രദ്ധ പോയത് തന്റെ ജീവിത അവസാനം താൻ ആകാൻ പോകുന്നത് മരണത്തിലേക്കാണ്. ആ ദ്വീപിലേക്കാണ് അതിന്റെ ശ്രദ്ധ പോയത്, ആ മരണത്തിലേക്കാണ് അതിന്റെ ശ്രദ്ധ പോയത്. അദ്ദേഹം രാജാവായോട്ടെ, തന്നെ അനുസരിക്കുന്നത് ആ നാട്ടുകാർ മുഴുവൻ അനുസരിച്ചേ പറ്റൂ. അദ്ദേഹം രാജാവായ ഉടൻ തന്നെ ആരോഗ്യ ദൃഢഗാത്രന്മാരായ ചെറുപ്പക്കാരെ എല്ലാം തന്റെ പട്ടാളത്തിലേക്ക് വിട്ടു. ശക്തിയുള്ള ഉപകരണങ്ങൾ താൻ ഓർഡർ ചെയ്യും. വലിയ ഷിപ്പ് താൻ ഓർഡർ ചെയ്യും. അദ്ദേഹത്തിന്റെ ചിന്ത തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, സ്ത്രീകളോട് ശയിക്കുക, ഇതൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ചിന്ത മുഴുവൻ തന്നെ കാത്തിരിക്കുന്ന ഒരു മരണമുണ്ട് അവിടെ. ആ മരണത്തെ ഞാൻ ജീവനാക്കി മാറ്റും. തന്റെ തുടർന്നുള്ള ആനന്ദപരമായ ജീവനാക്കി താൻ ആ മരണത്തെ മാറ്റും. ദാ താൻ കപ്പലുകൾ വാങ്ങിച്ചു. ആ ദേശത്തെ ചെറുപ്പക്കാരെ, ആരോഗ്യ ദൃഢഗാത്രന്മാരായ യൗവനക്കാരെ തന്റെ സൈന്യത്തിലേക്ക് എടുത്തു. ഈ കാടെല്ലാം തകർത്ത് കളയുന്ന, ഇടിച്ചു കളയുന്ന എക്യുപ്മെന്റുകൾ താൻ വാങ്ങി. ഇതെല്ലാം കപ്പലിൽ കയറ്റി ദൂരെ നിന്നുകൊണ്ട് തന്നെ മൃഗത്തെയും മൃഗങ്ങളെയും തകർത്ത് കളയുവാനുള്ള പരിശീലനം ഈ ചെറുപ്പക്കാരായ യുവാക്കന്മാർക്ക്, പട്ടാളക്കാർക്ക് കൊടുത്തു. അദ്ദേഹത്തിന്റെ ചിന്ത മുഴുവൻ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക അല്ല, തന്റെ മരണത്തിനെതിരെ പോരാടുക. ഇതാ ഈ ഈ വക ക്രമീകരണങ്ങളെല്ലാമായി ഈ വ്യക്തി തന്റെ മരണത്തിനായി കാത്തിരിക്കുന്ന ആ ദ്വീപിലേക്ക് യാത്രയാവുകയാണ്. കപ്പലുകളും യുദ്ധ സാമഗ്രികളും മൃഗത്തെ കൊല്ലുവാനും കാട് ഇല്ലാതെയാക്കുവാനും ഒക്കെയുള്ള ക്രമീകരണമായിട്ട് യാത്ര ചെയ്യുകയാണ്. അവിടെ ചെന്നു. ഇതാ ദൂരെ വെച്ച് തന്നെ ട്രെയിൻ ചെയ്ത പട്ടാളക്കാർ ഇവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന മൃഗങ്ങളെ ഇതാ എയ്തെയ്തും വെടിവെച്ചു ഒക്കെ വീഴ്ത്തുന്ന രീതിയിൽ ആ മൃഗങ്ങളെ കാണുന്നതിനെയൊക്കെ നശിപ്പിക്കുകയുണ്ടായി. തുടർന്ന് ഇതാ ആ അവർ കൊണ്ടുപോയ ആ ഉപകരണങ്ങൾ ആ കാട്ടിലേക്ക് ഇറക്കുകയാണ്. തുടർന്ന് ആ കാട് ഇതാ ഓരോ നിമിഷവും ഇതാ അതിനെ തകർത്ത് ബുൾഡോസർ കൊണ്ട് ഇടിച്ച് കളയുന്നത് പോലെ ആ കാട് ഇടിച്ച് തകർത്ത് ഇതാ മനോഹരമായ ഒരു സിറ്റിയാക്കി, ഒരു ഗാർഡൻ സിറ്റിയാക്കി അദ്ദേഹം മാറ്റി. നേരത്തെ കണ്ടതുപോലെ ഇതാ ആ റാസൽ കൈമയിലെ, ഇതുപോലെ ദുബായിലും ഉണ്ട്, റാസൽ കൈമയിലെ ആ കടലിനെ ഇതാ മനോഹരമായ ഒരു സിറ്റിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് പോലെ പ്രിയരെ ആ ദ്വീപിനെ, ആ കാട് മുഴുവൻ തകർത്തിട്ട് അദ്ദേഹം അവിടെ മനോഹരമായ ഒരു സിറ്റി പണിതു, ഒരു ഗാർഡൻ പണിതു. ഇതാ ആളുകൾക്ക് അങ്ങോട്ടേക്ക് വരുവാൻ താല്പര്യമുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. ആളുകൾ ആ സ്ഥലം മേടിക്കാൻ തക്ക വേണോ ആകാംക്ഷയോടെ ക്രമീകരണം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണം അദ്ദേഹം അവിടെ ചെയ്തു. തന്റെ 4 വർഷം അദ്ദേഹം സുഖിക്കാൻ വേണ്ടി ഓടിയില്ല. തന്റെ 4 വർഷം തന്റെ ആ ജീവനെ നേടാൻ വേണ്ടി ഓടിയില്ല. പകരം തന്റെ ആ 4 വർഷം അദ്ദേഹം തന്റെ ജീവനെ കളഞ്ഞു. എന്തിനു വേണ്ടി? ഈ മരണത്തെ ജീവനാക്കി മാറ്റാൻ, ഈ കാടിനെ മനോഹരമായൊരു സിറ്റിയാക്കി മാറ്റാൻ. തുടർന്ന് തന്റെ ഭരണത്തിന്റെ 4ാം വർഷം വന്നു. താൻ ഭരണം അവസാനിക്കുകയാണ്. 4ാം വർഷം വന്നപ്പോ അദ്ദേഹത്തിന് മറ്റു രാജാക്കന്മാരെ പോലെ പേടിയില്ല, മറ്റു രാജാക്കന്മാരെ പോലെ പേടിയില്ല. അയ്യോ അയ്യോ പേടിയില്ല. ഇപ്പോൾ തന്നെ ഇവിടുന്ന് മാറ്റുന്നത്, തന്റെ ഭരണം തീരുന്നത് തനിക്കൊരു സന്തോഷമാണ്, അത് തനിക്കൊരു ലാഭമാണ്. തന്റെ രാജസ്ഥാനത്ത് നിന്ന് ഒഴിച്ചാലോ, അത് തനിക്കൊരു ലാഭമാ. താനിതാ മറ്റൊരു മണ്ഡലത്തിൽ തന്റെ ജീവനെ നേടിയിരിക്കുക, തന്റെ ജീവനെ നേടിയിരിക്കുക. ഇതാ ഈ രാജാവിനെ ഇവർ കൊണ്ടുപോയി. ഇനി എവിടെ കൊണ്ടേ ആക്കിയാ പറ്റൂ? ആ ദ്വീപിൽ കൊണ്ടേ ആക്കുകയാണ് ഈ രാജാവിനെ. ഈ രാജാവിനെ ആ മനുഷ്യരെ കൊല്ലുന്ന മൃഗങ്ങളുള്ള ദ്വീപിൽ കൊണ്ടേ ആക്കി. പക്ഷേ ആക്കിയ സമയത്ത് ഇപ്പൊ ദ്വീപ് മരണമല്ല, ദ്വീപ് ഇപ്പോൾ മനോഹരമായ ജീവിക്കാനുള്ള ഒരു പ്രതലമായ ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. മനസ്സിലായോ സഹോദരങ്ങളെ? അദ്ദേഹം അവിടെ ചെന്ന് കരഞ്ഞോണ്ടല്ലേ ഇറങ്ങിയേ? സന്തോഷത്തോടെ ഇറങ്ങി. ഇതേപോലെയാണ് വിശുദ്ധ പൗലോസും പറയുന്നത്, എന്റെ ജീവിത അവസാനം എനിക്ക് കരച്ചിലല്ല, മരണം എനിക്ക് ലാഭമാ. മരണം എനിക്ക് ലാഭമാ, കാരണം എന്റെ ജീവിതം ആസ്വദിക്കാനല്ല ഞാൻ ഓടിയത്, എന്റെ ജീവിതം കർത്താവിന് വേണ്ടി കളയുവാൻ, ഈ മരണത്തെ ജീവനാക്കി മാറ്റുവാനാണ് ഞാൻ ഓടിയത്. അതുകൊണ്ട് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, എനിക്ക് മരിക്കുന്നത് ഒരു ലാഭവുമാ. അല്ലെ, ക്രിസ്തുവിനെ ഊറ്റി ജീവിച്ചവനല്ല ഞാൻ, പശുവിനെ മേടിച്ച് കെട്ടി ഞാൻ ഒരു ക്രിസ്ത്യാനിയ എന്ന് പറഞ്ഞുകൊണ്ട് പശുവിനെ മേടിച്ച് കെട്ടിയത് പോലെ കെട്ടി അവസാനം ഈ പശുവിനെ കറന്ന് ജീവിക്കുന്നത് പോലെ, ക്രിസ്തുവിനെ കറന്ന് ജീവിക്കുന്നവനല്ല ഞാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവനാ ഞാൻ എന്ന് മനുഷ്യർക്ക് തോന്നിയാ പോരാ, ദൈവത്തിനും തോന്നും. ഹല്ലേലൂയ, മനുഷ്യന്റെ മുമ്പിൽ അഭിനയിക്കാം, ദൈവത്തിന്റെ മുമ്പിൽ പറ്റില്ല. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ നമ്മുടെ മരണത്തെ ജീവനാക്കി മാറ്റും, മരണത്തെ ജീവനാക്കി മാറ്റും. അതിനെന്ത് ചെയ്യണം? ഇന്ന് ദൈവം തന്ന സമയം, ഇന്ന് ദൈവം തന്ന സമയം, ഈ സമയമാണ് നമ്മുടെ ജീവൻ. അവർ ലൈഫ് ഈക്വൽ ടു അവർ ടൈം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ സമയം ഈ ലോകത്തെ ആസ്വദിക്കാൻ വേണ്ടി ഉപയോഗിക്കേ, അല്ല സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ആർക്ക് വേണ്ടി? കർത്താവിനായി ഉപയോഗിക്കേ. അങ്ങനെ കർത്താവിനെ ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കുഞ്ഞെ, നിന്റെ യഥാർത്ഥത്തിൽ കർത്താവിനെ ഉപയോഗിച്ചാൽ നിനക്ക് മനസ്സിലാവും, മരണം നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രുവാണ്. യേശുവിന്റെ ജീവിതത്തിൽ മരണ ശത്രുവായതുപോലെ നമ്മുടെ ജീവിതത്തിൽ മരണ ശത്രുവാണ്. നമുക്ക് മരണത്തോട് പോരാട്ടമുണ്ട്. ആ മരണത്തെ നമ്മൾ ജയിക്കണം. മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകണം. എന്റെ പ്രിയ കുഞ്ഞെ, ഇത്രയും നാള് കർത്താവിനോട് കൂടിയിട്ട് കൂടെ കൂടിയിട്ട് തോന്നിയിട്ടുണ്ടോ? എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇനി നമ്മുടെ ജീവിതം സംഭവിക്കണം. മരണത്തെ ശത്രുവായി കാണുക, യേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ചത് കാണുക. കർത്താവ് പറയുന്നു, ഞാൻ വന്ന് ജീവൻ തരുവാൻ, അത് സമൃദ്ധിയായി തരുവാനോ? അങ്ങനെ കർത്താവ് തന്ന കൊണ്ടുവന്നത് മേടിക്കാനുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടാകണം. ഇത് മനസ്സിലാക്കുക, ഒരു തീരുമാനമെടുക്കുക. ഇനി ലോക ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നമ്മുടെ സഹോദരങ്ങളെ പോലെ അവരെയൊക്കെ നമ്മൾ സ്നേഹിക്കണം. ആ വഴിയിൽ പോകൻ, ആ വഴിയിൽ പോകൻ. ഈ ലോകത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ അന്വേഷിച്ചു വരുന്ന സകലവന്റെ അരിഷ്ട ആ വഴിയിൽ പോകരുത്. പകരം നമ്മുടെ ജീവിതത്തിലെ മർത്യമാതിനെ ജീവനാൽ നീക്കിക്കളയുക. ആ ബുദ്ധിയുള്ള രാജാവിനെ പോൾ തന്നെ കാത്തിരിക്കുന്ന മരണമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ ആ സിംഹാസനത്തിൽ കയറിയ ആ നാൾ മുതൽ തന്റെ ലക്ഷ്യം ആ മരണത്തെ കീഴടക്കിയായിരുന്നു, മരണത്തെ കീഴടക്കിയായിരുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, മക്കൾ ജഡരത്തോടു കൂടിയുള്ളവനാകിയ അവനും വചനമാണ് ക്രിസ്തുവും ജഡരക്തനോട് കൂടിയുള്ളവന് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ഹല്ലേലൂയ. ഇപ്പൊ ലക്ഷ്യം മുഴുവൻ എന്താ? മരണത്തെ നീക്കണം, മരണത്തെ നീക്കണം. കുഞ്ഞെ, നിന്റെ ലക്ഷ്യം എന്താ? നിന്റെ ലക്ഷ്യം എന്താ? ഇന്നുവരെ ജീവിതത്തിൽ മരണത്തെ നീക്കാൻ വേണ്ടി ചിന്തിച്ചിട്ടുണ്ടോ? ഒടുക്കത്തെ ശത്രുവായ മരണം ഇന്നും നീങ്ങിപ്പോയിട്ടില്ല. യേശുവിന്റെ ജീവിതത്തിൽ നീങ്ങിപ്പോയി, നമ്മുടെ ജീവിതം നീങ്ങിപ്പോയിട്ടില്ല, ഇന്നും അവിടെ നിൽക്കുകയാണ്. ഒടുക്കത്തെ ശത്രുവായി അവൻ നീങ്ങിപ്പോകുന്നു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ കുഞ്ഞെ, ലോകത്തിൽ നമ്മുടെ സഹോദരവർഗങ്ങളൊക്കെ സ്നേഹിക്കേ, പക്ഷെ അവരെ ആരെ അനുഗമിക്കരുത്? ക്രിസ്തുവിനെ അനുഗമിക്ക, ക്രിസ്തുവിനെ അനുഗമിക്കേ, മരണത്തെ ജയിക്ക. ആ രാജാവിനെ പോലെ നമ്മുടെ ലക്ഷ്യം മുഴുവൻ. കർത്താവ് പറഞ്ഞു, നീ നിന്റെ ജീവനെ നേടാൻ നോക്കിയാൽ നീ അതിനെ കളയത്തേ ഉള്ളൂ, മരണം നിന്നെ കീഴടക്കും, മരണം നിന്നെ കീഴടക്കും. പക്ഷേ നീ നിന്റെ ജീവനെ എനിക്കായി കളഞ്ഞ നീ നിന്റെ ജീവനെ നേടും. അതിന്റെ അർത്ഥം മരണത്തെ നീ കീഴടക്കും, മരണത്തെ നീ കീഴടക്കും. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ മറ്റുള്ള എല്ലാ ലക്ഷ്യങ്ങളും മാറ്റിവെക്കും, മറ്റുള്ള എല്ലാ ലക്ഷ്യങ്ങളും മാറ്റിവെക്കെ. ക്രിസ്തുവിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി മാത്രം ജീവനെ സമർപ്പിക്കുക. എല്ലാ കണ്ണുകളും അടയട്ടെ. മറ്റുള്ള എല്ലാ ലക്ഷ്യങ്ങളൊക്കെ മാറ്റിവെക്കും, എന്റെ എല്ലാ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, അലയോ കുമാരി, നിന്റെ പിതൃഭവനത്തിൽ നിന്റെ ചർച്ചക്കാരെയൊക്കെ നീ മറക്ക്, പലരും പറയുന്നു കർത്താവ് ഇവിടെ സംസാരിക്കുന്നില്ല. എങ്ങനെ സംസാരിക്കാനാ? ഇനി ഹൃദയം നിറയെ നിന്റെ പ്രതർ ഭവന നിന്റെ ചാർച്ചക്കാരൻ ഭൂമിയിലുള്ളത് മാത്രമാണ് ഹൃദയം നിറയെങ്കിൽ കർത്താവ് എങ്ങനെ സംസാരിക്കാനാ? ലോകത്തിന് അവനെ പ്രാപിക്കാൻ കഴിവുള്ളത് അല്ലെങ്കിൽ കർത്താവ് നിന്നോട് സംസാരിക്കും. നിനക്കും സഹോദരങ്ങൾ കൊടുക്കാനൊക്കെ നിറയെ നിന്റെ കയ്യിലുണ്ടാകും. അത് ലോകത്തിന്റെ ഒരു പുസ്തകത്തെ നീ ആശ്രയിക്കേണ്ട, ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് തരും. ലോകത്തിലെ ഒരു ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയയെ നീ ആശ്രയിക്കേണ്ട, കർത്താവ് നിനക്ക് തരും. കർത്താവ് പറയുന്നു അതിനായി ദൈവം എന്നെ മുദ്രയിട്ടു. അതുകൊണ്ട് നമ്മുടെ ഹൃദയം അങ്ങോട്ടേക്ക് തിരിയട്ടെ. ഇനി ലക്ഷ്യം ഈ മരണമുള്ള ജീവിതത്തെ ആസ്വദിക്കലല്ല, പകരം ജീവിതത്തിലെ മരണത്തെ മാറ്റിയെടുക്കുന്നതാണ്. ആ ബുദ്ധിയുള്ള രാജാവിനെ പോലെ തന്റെ മുമ്പിൽ കാത്തു നിൽക്കുന്ന മരണത്തെ തനിക്ക് കിട്ടിയ 4 വർഷം കൊണ്ട് അദ്ദേഹം മനോഹരമായ ഒരു ജീവിതമാക്കി മാറ്റി. മനോഹരമായ ഒരു ജീവിതമാക്കി മാറ്റി. തന്റെ 4 വർഷത്തെ ഒടുക്കത്തിൽ അവിടെ ചെല്ലുമ്പോ തനിക്ക് കരച്ചിലല്ല, തനിക്ക് സന്തോഷമാണ്. ഏ നിന്റെ ജീവിത അവസാനം ഈ കരച്ചിലല്ല, നിനക്ക് സന്തോഷമായിരിക്കണം. പൗലോസിനെ പോലെ മരണം എനിക്കൊരു ലാഭമാണ്. അതിന്റെ കാരണം ഞാൻ ജീവിച്ചത് ക്രിസ്തുവിന് വേണ്ടിയാ അല്ല, ക്രിസ്തുവിനിലൂടെ ജീവിക്കുകയായിരുന്നു. ഞാൻ ക്രൂശിക്കപ്പെട്ടതിന് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മാറട്ടെ. അധികം പറഞ്ഞു തരാൻ പ്രിയ കുഞ്ഞെ ഒരുപക്ഷെ ഞാൻ ഉണ്ടാകണമെന്നില്ല, ഇതുപോലുള്ള ദൈവദാസന്മാരുണ്ടാകണമെന്നില്ല. ഇന്ന് നിനക്കുള്ള ദിവസമാകുഞ്ഞെ, ഇന്ന് നിനക്കുള്ള ദിവസമാണ്. നിന്റെ ജീവിതം ക്രിസ്തുവിൻ്റെതായി തീരട്ടെ, ക്രിസ്തുവിനിലൂടെ ജീവിക്കട്ടെ. നിന്റെ മരണത്തെ ജീവനാക്കി മാറ്റുക, മർത്യമായത് ജീവനാ നീങ്ങിപ്പോകാൻ യേശു ക്രിസ്തു പറഞ്ഞ ആ സ്ട്രാറ്റജിയിലേക്ക്, ആ പദ്ധതിയിലേക്ക് വാ. നിന്റെ ജീവനെ നിനക്കായി ഉപയോഗിക്കാതെ നിന്റെ ജീവനെ എനിക്കായി താ. നിന്റെ ജീവനെ നേടുവാൻ ശ്രമിച്ചാൽ ആ 4 വർഷം ആ രാജാവ് തന്റെ ജീവനത്തെ ആസ്വദിക്കാൻ ശ്രമിച്ചെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ആ 4 വർഷത്തിന്റെ ഒടുക്കം തന്റെ ജീവനെ ആ മരണം ആ കാട് അവസാനിപ്പിച്ചു. എന്നാൽ 4 വർഷം തനിക്കായി ജീവിക്കാം, ആ മരണത്തെ ജീവനാക്കി മാറ്റുവാൻ അദ്ദേഹം അധ്വാനിച്ചു. അതേപോലെ പ്രിയ മകനെ പ്രിയ മകളെ, നമ്മുടെ ജീവിതത്തിലെ അധ്വാനം എന്താണ്? നമുക്കായി ജീവിക്കുക, ക്രിസ്തുവിനായി ജീവിക്കുക. ക്രിസ്തു നമ്മളിലൂടെ ജീവിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുക. നാം മരിക്കട്ടെ, ക്രിസ്തു നമ്മളിൽ ജീവിക്കട്ടെ. അതിനായി ഏൽപ്പിച്ചു കൊടുക്കുക, അതിനായി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവോട് പറ കർത്താവ് ഈ വചനം കേട്ടു, ഇതെങ്ങനെ പ്രാവർത്തികമാക്കണമെന്നും എനിക്ക് അറിയത്തില്ല, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ. പ്രിയ കുഞ്ഞെ, നിന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല ഈ ലോകത്ത്. എനിക്ക് എന്റെ അകത്ത് കേട്ട് നിങ്ങളുടെ പുറത്ത് പറഞ്ഞു തരാനേ കഴിയൂ. നിങ്ങളെ സഹായിക്കാൻ ഒരുവനേ ഉള്ളൂ, നിങ്ങളുടെ ദൈവം മാത്രം. ആ ദൈവം അതിനായി അയച്ചതാ തന്റെ ഏകജാതനായ പുത്രൻ. പുത്രനെ ചുംബിക്കേ, നിങ്ങൾ വഴി വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കേ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ആള് മാറിയതുപോലെ ദൈവം നിങ്ങളെ മാറ്റും, ആള് മാറിയതുപോലെ ദൈവം നിങ്ങളെ. മർത്യമായത് മരണമുള്ളത് ജീവനാൽ നീങ്ങിപ്പോകട്ടെ, ജീവനാൽ നീങ്ങിപ്പോകട്ടെ, ജീവനാൽ നീങ്ങിപ്പോകട്ടെ. ഓ വി താങ്ക് യു ഫാദർ, വി താങ്ക് യു. അങ്ങനെ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ കുഞ്ഞുങ്ങളെയും ഈ മക്കളെയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പ അങ്ങടിയനോട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാണ്. ഓ ലോർഡ് ഐ ലവ് യു. ഇതാ അങ്ങയുടെ വചനത്താൽ അങ്ങയുടെ ആത്മാവ് ഈ മനുഷ്യനെ പിടിക്കുകയാണ്. കർത്താവേ അങ്ങക്ക് നന്ദി പറയുക, അങ്ങയുടെ വചനത്താൽ ഈ മനുഷ്യനെ പിടിക്കുകയാണ്. നന്ദി പറയുക. ജീവിതാവസാനം തീപ്പൊയിലേക്ക് പോകാതെ ജീവിതാവസാനം ക്രിസ്തുവിൽ ദൈവവുമായി ഒന്നായി തീരും. ആ സ്വർഗീയ യെരുശലേമിൽ താമസിപ്പാൻ, ആ ജീവന്റെ നഗരത്തിൽ താമസിക്കാൻ ജീവനായകനായ അങ്ങുമായി ക്രിസ്തുവിൽ ഒന്നായി തീരാൻ ഞങ്ങൾ ഏവരെയും അങ്ങ് സഹായിക്കും. ഈ മക്കളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ നിത്യജീവന്റെ മൊഴികൾ അപ്പാ അങ്ങ് പറഞ്ഞല്ലോ, ആ നിത്യജീവന്റെ മൊഴികൾ തരുവാൻ പിതാവിനെ മുദ്രയിട്ടിരിക്കുന്നു. അതെല്ലാവർക്കും മനസ്സിലായില്ല, തന്റെ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. അങ്ങ് താഴേക്ക് പ്രസംഗിച്ചപ്പോൾ അനേകർ അങ്ങേ വിട്ടുപോയി, എന്നാൽ 12 പേര് മാത്രം നിലനിന്നു. അതിലൊരുവൻ പറഞ്ഞു, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകാൻ, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ. പ്രിയ പിതാവേ, ആ പത്രോസിനുണ്ടായ സുബോധം അങ്ങയുടെ മക്കൾക്കെല്ലാം കൊടുക്കണം. ഈ നാളുകളിൽ മരണത്തെ നീക്കുന്ന ബുൾഡോസർ എന്നതുപോലെ അങ്ങയുടെ നിത്യജീവന്റെ മൊഴികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകുവാൻ അങ്ങ് വഴി ഒരുക്കുന്നതിനായി നന്ദി. പ്രിയ പിതാവേ, ഞങ്ങളങ്ങിൽ ആശ്രയം, ഞങ്ങളങ്ങിൽ ശരണം. ഈ മക്കളെ അതിനായി അനുഗ്രഹിക്കും. ഓരോരുത്തരും അങ്ങയുടെ ജീവനിൽ വളരട്ടെ, മരണവരുടെ ജീവൻ നീങ്ങിപ്പോകട്ടെ. അപ്പോൾ തന്നെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിലെ സകല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ മക്കളുടെ അങ്ങനെയുള്ള സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞും മഴയും പഴയ, അവരുടെ താൽക്കാലികമായ ബിസിനസ്, അവരുടെ താൽക്കാലികമായ ജോലി, അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം, അവരുടെ കുടുംബം, ഇതെല്ലാം അങ്ങ് കൊടുത്തതാണ്, അങ്ങയുടെ ദാനമാണ്. ഞങ്ങൾ ഇതെല്ലാം അങ്ങയുടെ കയ്യിലേൽപ്പിക്കുന്നു, അങ്ങ് ഇതിനെ മാനേജ് ചെയ്താണ്. അങ്ങ് പറഞ്ഞില്ലേ മുമ്പേ അങ്ങയുടെ രാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും അങ്ങ് പ്രദാനം ചെയ്യുമെന്ന്. യഹോവയെ ഓർപ്പിക്കുന്നവരേ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടല്ലോ ഭൂമിയിൽ, അങ്ങ് തന്നെ പറഞ്ഞതാണല്ലോ അപ്പ, ഇത് അങ്ങേ ഓർപ്പിക്കുകയാണ്. ഇവരുടെ സകല ആവശ്യങ്ങളുടെ മേലങ്ങ് മഞ്ഞും മഴയും കൂട്ടായിരിക്കുന്ന കൃപയ്ക്കായു എല്ലാം മഹത്വം എനിക്ക് തരും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, താങ്ക് യു അപ്പ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ഹല്ലേലൂയ, താങ്ക് യു ഡാഡി, താങ്ക് യു, ഹല്ലേലൂയ. ദൈവം തന്ന നല്ല വചനത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ വചനത്തിൽ ജീവിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. ദൈവം ഹല്ലേലൂയ ഏവരെയും അതിനായി സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഫേസ്ബുക്കിലൂടെ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ കേട്ട എല്ലാവരെയും ദൈവനാമത്തിലുള്ള വന്ദന അറിയിക്കുമ്പോൾ തന്നെ ഓർപ്പിക്കുകയാണ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ദൈവം തന്ന ഇതിലൂടെ തന്ന ചിന്ത എന്താണ്, അത് ഇതിന്റെ അടിയിൽ നിങ്ങൾ എഴുതുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞു ദർശനം എഴുതാനാണ് പറയുന്നത്. അത് കാണുന്നവർ അത് കണ്ട് ഓടാൻ അറിയാം. അപ്പോൾ നിങ്ങളാണ് എഴുതിയതെങ്കിൽ അതിലൂടെ ഒരാൾ കണ്ട് അദ്ദേഹം തന്റെ ജീവിതത്തെ ഇത് കേട്ട് മനസ്സിലാക്കി ഇത് ഓടിയാൽ അതിന്റെ പ്രതിഫലം ആർക്കാണ്? നിങ്ങൾക്കാണ്. അല്ല പണിയെടുക്കണ്ട എന്ന ആഗ്രഹമെങ്കിൽ അത് ചെയ്യാതിരിക്കുക. അല്ല എനിക്ക് പ്രതിഫലം വേണം, എനിക്ക് എന്റെ കുടുംബത്തിലെ ഒരു ജോലിക്കാരനായി തീരണം, കുടുംബത്തിലെ ഒരു ഭാഗമായി തീരണം എന്ന ആഗ്രഹമുള്ളവരൊക്കെ അത് ചെയ്താറ്. കാരണം സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എത്ര വചനം പറയുന്ന അയ്യോ എനിക്ക് കഷ്ടം എന്താ പറയുന്നത്. അപ്പോ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളത് ചെയ്താട്ടെ. നിങ്ങളൊരു സംഘടനക്കാരനും ഗ്രൂപ്പുകാരനും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യില്ല, പക്ഷേ നിങ്ങൾ ദൈവത്തിന്റെ മകനാണ് എങ്കിൽ നിങ്ങളത് ചെയ്യും. കാരണം നിങ്ങൾ ദൈവത്തെ കാണും. ഹല്ലേലൂയ, ദൈവത്തെ കാണും. നിങ്ങളത് ചെയ്താട്ടെ, ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമാകും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.